بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، سهودنا الله والفجر وليال عشر إن درنا سورة التفسير عن نمر بدشير النبي. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വൽ ഫജ്ർ വലയാലിൻ അശർ വശ്ശഫഇ വൽ വതർ വല്ലൈലി ഇദാ യസർ ഹൽ ഫീ ദാലിക ഖസമുൽ ലിദി ഹിജർ. ഫജ്ർ തന്നെ സത്യം, അഥവാ പ്രഭാതം പുലർച്ചെ, അത് തന്നെ സത്യം. വലയാലിൻ അശർ, പത്ത് രാത്രികൾ തന്നെ സത്യം. റമദാനിന്റെ അവസാനത്തെ പത്ത് രാത്രികൾ എന്ന് ഇതിന് തഫ്സീർ വന്നിട്ടുണ്ട്. അതുപോലെ ദുൽഹിജ്ജയിൽ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ, മഹത്തായ പല കാര്യങ്ങളും പല ഇബാദത്തുകളും അടങ്ങുന്ന ഈ ദിവസങ്ങൾ. വശ്ശഫഇ വൽ വതർ, ഇരട്ടയും ഒറ്റയും തന്നെ സത്യം. അള്ളാഹു സുബ്ഹാനഹു വതആല, അവന്റെ പടപ്പുകളെല്ലാം ഇരട്ടയാണ്. അവനാകട്ടെ വിത്രാണ്. അവന്റെ പേര് തന്നെ, അവന്റെ പേരുകളിലൊന്ന് ഉയിത്തർ എന്ന വാട്ടർ എന്നും വായിക്കാവുന്നതാണ്. അതുപോലെ മറ്റു പല പ്രത്യേകതകളും അതിനുണ്ട്. ഈ കാര്യങ്ങളിൽ സത്യം ചെയ്ത് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നു, ഹൽ ഫീ ദാലിക ഖസമുൻ ലിദീ ഹിജർ. ഹൽ ഫീ ദാലിക, അതിലുണ്ടോ ഖസമുൻ, സത്യം ചെയ്യലുണ്ടോ, അഥവാ മതിയായ സത്യം ചെയ്യലുണ്ടോ, ലിദീ ഹിജർ, ബുദ്ധിയുള്ളവന്. ഇമാം സഅദ് റഹിമഹുല്ലാ അവിടുന്ന് പറയുന്നു, അൽ ഫിദാലിക അൽ മദ്കൂർ. അൽ ഫിദാലിക, അതിൽ എന്ന് പറഞ്ഞാൽ അൽ മദ്കൂർ, ഈ പറയപ്പെട്ട കാര്യങ്ങളിൽ അതിലുണ്ടോ ഖസമുൻ ലിദി ഹിജർ, ഐ ലിദി അഖ്ൽ. ഹിജർ എന്ന് പറഞ്ഞാൽ അഖ്ൽ, അഖ്ലുള്ളവനെ, അവനെ തൃപ്തിപ്പെടുത്താൻ പോകുന്ന സത്യം ചെയ്യൽ ഈ പറഞ്ഞ കാര്യങ്ങളിലുണ്ടോ? നാം, അതെ ഉണ്ട്. ബഅദു ദാലിക യക്ഫി, അല്ല, അതിൽ വളരെ കുറച്ച്, ഈ പറഞ്ഞതെല്ലാം കൂടി വേണമെന്നില്ല, കുറച്ച് തന്നെ മതിയായതാണ്. ലിമൻ കാന ലഹു ഖൽബുൻ ഔ അൽഖ സംഅ വഹുവ ഷഹീദ്, ആർക്കാണോ ഖൽബുള്ളത്, ആരാണോ കാതുകൊടുത്ത് കേൾക്കുന്നത്, അവർക്ക്. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തു ഖാഫിൽ പറഞ്ഞതുപോലെ, ഇന്ന ഫി ദാലിക ലദിക്റ ലിമൻ കാന ലഹു ഖൽബുൻ ഔ അൽഖ സംഅ വഹുവ ഷഹീദ്. ഇന്ന ഫിദാലിക, അതിലുണ്ട് ദിക്റ, ഉത്ബോധനമുണ്ട്, ഓർമ്മപ്പെടുത്തലുണ്ട്. ആർക്കാണ്? ലിമൻ കാന ലഹു ഖൽബുൻ, ഒരു ഖൽബുള്ളവന്, ചിന്തിക്കുന്ന, ആലോചിക്കുന്ന, അന്ധത ബാധിക്കാത്ത ഖൽബുള്ളവൻ. ഔ അല്ലെങ്കിൽ അൽ ഖസമ വഹുവ ഷഹീദ്, അൽ ഖസമ ചെവി കൊടുക്കുന്ന, വഹുവ ഷഹീദ് സാക്ഷിയായിരിക്കുന്ന, അങ്ങനെയുള്ളവൻ അതിൽ ദിക്റ ചിന്തിക്കാൻ ഉതകുന്ന, അവനെ ഉപദേശിക്കാൻ പോകുന്ന കാര്യങ്ങളുണ്ട്. പക്ഷെ എന്തു വേണം? ആലോചിക്കണം, കൽബ് വേണം. അതുപോലെ കാതുകൊടുത്ത് കേൾക്കുകയും വേണം. ഗഫ്ലത്തിലായി പോകരുത്. മുഅ്മിന്റെ സ്വഭാവം യഖ്‌ലത്തായിരിക്കണം, അഥവാ ഉണർച്ചയിലായിരിക്കണം. ഇപ്പോൾ ഗഫ്ലത്തിലാവരുത്, അശ്രദ്ധയിലാവരുത്. അശ്രദ്ധയിലായി പോയാൽ പല പ്രശ്നങ്ങളുണ്ട്. കാര്യങ്ങൾ കേട്ട് ഗ്രഹിക്കാൻ സാധിക്കുകയില്ല. ദ്വാ പോലും അള്ളാഹു സ്വീകരിക്കുകയില്ല. ദ്വാ ചെയ്യുമ്പോ ഒരാൾ അശ്രദ്ധനാണെങ്കിൽ അവന് ദ്വാ അള്ളാഹു സ്വീകരിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, അള്ളാഹു ഒരു ദ്വാ സ്വീകരിക്കുകയില്ല. അൻ ഖൽബിൻ ലാഹിൻ ഗാഫിലിൻ, വേറെന്തോ ആലോചിച്ച് ഖഫ്ലത്തിൽ ദ്വാ ചെയ്യുന്ന അങ്ങനെയുള്ള ഖൽബിന്റെ ദ്വാ അള്ളാഹു സ്വീകരിക്കില്ല. അതുകൊണ്ട് പഠനത്തിൽ ഒക്കെ യഖ്‌ലത്ത് വേണം, കാതു കൊടുക്കണം, കൽബ് കൊടുക്കണം, കാതും കൽബും കൊടുക്കണം. അങ്ങനെയുള്ള ആളുകൾക്കാകട്ടെ അള്ളാഹു സത്യം ചെയ്തതിൽ, അള്ളാഹുവിന്റെ ദീനിൽ അവന് തൃപ്തിയായിരിക്കും. അവന് ശുഭഹത്തുകൾക്ക് പിന്നാലെ അവൻ പോവുകയില്ല. അവന് ഇത്മിനാനായിരിക്കും, അവന് നല്ല സമാധാനമായിരിക്കും എപ്പോഴും ദീനിൽ. ദീനിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു കുറവിറക്കുമ്പോഴേക്ക് അതിന്റെ പിന്നാലെ ചാടി അതിൽ ഇതുവരെ പഠിച്ചുവെച്ച് ദീനൊക്കെ പൊളിഞ്ഞു പോവുക എന്നുള്ള അവസ്ഥ ഉണ്ടാവുകയില്ല ആർക്ക്? ശ്രദ്ധയോടെ പഠിക്കുന്നവന്. കാരണം എന്താണ്? ഇത് ഹക്കാണ്, അള്ളാഹുവിന്റെ ദീൻ എന്ന് പറഞ്ഞാൽ ഹക്കാണ്, ബാത്തിലോ അത് നിലനിൽക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ നാം ഹക്ക് കൊണ്ട് ബാത്തിലിനെ എറിയുന്നതാണ്, അപ്പോഴതാ ഹക്ക് ബാത്തിലിനെ തകർത്ത് കളയുന്നു, ബാത്തിൽ അതാ പൊളിഞ്ഞു പോയിരിക്കുന്നു. ഇതാണ് ബാത്തിലിന്റെയും ഹക്കിന്റെയും കാര്യം. അള്ളാഹു പറഞ്ഞത് എന്താണ്? ബൽ നഖദിഫു ബിൽ ഹഖി അലൽ ബാത്തിൽ, ഹക്ക് കൊണ്ട് ഞാൻ ബാത്തിലിനെ എറിയുന്നതാണ്. അപ്പൊ ആദ്യം ചിലപ്പോ ആര് വന്നേക്കും? ബാത്തിൽ വന്നേക്കും. എന്ത് കുറച്ചിങ്ങനെ കറങ്ങി കിടക്കും. ഹക്ക് വരാനുണ്ട് ഇൻഷാ അള്ളാഹ്. വന്നാൽ എന്താവും? ബാത്തിൽ അവിടെ പൊളിഞ്ഞ് ഒന്നല്ലാതായി പോയിരിക്കും. അതാണ് ഹക്കിന്റെയും ബാത്തിലിന്റെയും കാര്യം. താൽക്കാലികമായതാണ് ബാത്തിലിന്റെ വിജയം, ഹക്കിന്റെ വിജയം അത് ശാശ്വതമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായതുപോലെ, ഉഹദിനുണ്ടായതുപോലെ, ഉഹദിനെന്താണ് സംഭവിച്ചത്? മുസ്ലിമീങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല പരീക്ഷിച്ചു. പക്ഷേ അത് താൽക്കാലികമായ ഒരു പരാജയം മാത്രമാണ്. മുസ്ലിങ്ങളെ ചില പാഠങ്ങൾ പഠിപ്പിക്കുവാൻ, അവരെ പരീക്ഷിക്കുവാൻ, യഥാർത്ഥ ഈമാനുള്ളവൻ ആരാണ്, മുനാഫിഖാരാണ് എന്ന് തിരിച്ചറിയാൻ. എന്നാൽ നമുക്ക് അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു വിജയിപ്പിച്ചു കൊടുത്തു. جاء الحق وزهق الباطل ان الباطل كان زهوقا ان النبي صلى الله عليه وسلم فتح മക്കയുടെ സന്ദർഭത്തിൽ ഓതുകയുണ്ടായി. അതുകൊണ്ട് ഹഖിന്റെ ആളുകൾക്ക് എപ്പോഴും സമാധാനം ഉണ്ടായിരിക്കണം. അവർ സബ്ര് കൈക്കൊള്ളണം ബാത്തിൽ തകരുന്നതുവരേക്കും. പഠിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്, അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്. വലിയ വലിയ കേമന്മാരൊക്കെ കടന്നുപോയിട്ടുണ്ട്. ബാത്തിലിന്റെ ആളുകൾ എല്ലാ അധികാരവും സാമ്രാജ്യവും പട്ടാളവും ഒക്കെയുള്ള ബാത്തിലിന്റെ വലിയ വലിയ ആളുകൾ കടന്നുപോയിട്ടുണ്ട്. എവിടെ പോയി? എന്തെങ്കിലും കാണാനുണ്ടോ? അവരുടെ വല്ല ശബ്ദവും നീ കേൾക്കുന്നുണ്ടോ? ഇല്ല, ഒക്കെ പോയി, നശിച്ചു പോയിരിക്കുന്നു. ആ കാലത്തുള്ള ജനങ്ങളുടെ അവസ്ഥ ആലോചിച്ച് നോക്കി. ആ കാലത്ത് ജീവിച്ച ഫിറാവിനൊക്കെ ജീവിതം ജീവിച്ച ആളുകളുടെ അവസ്ഥ നോക്ക്, എന്തായിരിക്കും അവരുടെ വിചാരം? ഇവനൊക്കെ എപ്പെങ്കിലും തകരും എന്ന് അവർ സങ്കല്പിച്ചിട്ട് കൂടി ഉണ്ടാവില്ല. പക്ഷെ നോക്ക്, അല്ലാഹു സുബ്ഹാനഹു വതആല ഹഖുമായി അയക്കുകയാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, അതുപോലെ എല്ലാ നബിമാരും ഫിറാവിന്റെ കാര്യം വരുന്നുണ്ട്. അല്ലാഹു അതാ അവന്റെ മുൽക്ക് തകർക്കാനുള്ള ആളെ അവന്റെ വീട്ടിൽ തന്നെ വളർത്തുകയാണ്. ഫിറാവിന്റെ മുൽക്ക് തകർക്കാനുള്ള കാരണക്കാരനെ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഫിറാവിന്റെ കൊട്ടാരത്തിൽ അല്ലാഹു വളർത്തുകയാണ്. അത് അല്ലാഹുവിന്റെ ഹിക്മ. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അതുപോലെയാണ് ആദ് സമുദായം. നോക്കൂ, അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്, അലം തറ നീ കണ്ടില്ലേ, അലം തറ നീ കണ്ടില്ലേ, കൈഫ ഫഅല റബ്ബുക, കൈഫ എങ്ങനെയാണ് ഫഅല പ്രവർത്തിച്ചത്? റബ്ബുക, നിന്റെ റബ്ബ്, ബിആദ് ആദിനെ കൊണ്ട് എന്ന് പറഞ്ഞാൽ ആദിന എന്റെ റബ്ബ് എന്താണ് ചെയ്തതെന്ന് നീ കണ്ടില്ലേ? സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. കാരണം ആദ്യ സമുദായം പണ്ട് കഴിഞ്ഞുപോയവരാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഉണ്ടായവരല്ല. അതുകൊണ്ടാണ് ഇമാം ഖുർത്തുബി പറഞ്ഞത്, ഇവിടെ കണ്ടോന്ന് ചോദിച്ചാൽ നീ കൽബ് കൊണ്ട് കണ്ടോ എന്നാണ്. നീ കൽബ് കൊണ്ട് കണ്ടിട്ടുണ്ടോ? കൽബ് കൊണ്ട് കണ്ടതുപോലെയാണ് ചില കാര്യങ്ങൾ. അതുകൊണ്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, ഇൽമുൽ യഖീൻ, ഐനുൽ യഖീൻ, ഹഖുൽ യഖീൻ, മൂന്ന് മർത്തബകളാണ്. ഇൽമുൽ യഖീൻ എന്താണ്? ഇൽമു കൊണ്ട് കിട്ടുന്ന യഖീൻ, ഉറച്ച വിശ്വാസം. അത് ജഹലുള്ളവർക്ക് ഉണ്ടാവുകയില്ല. അഥവാ ഖുർആനിന്റെ ഹദീസിന്റെ ശബ്ദം, അതിന്റെ തെളിവുകൾ നമ്മൾ കേട്ടതിന്റെ പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കുണ്ടാകുന്ന യഖീൻ. നമ്മൾ കണ്ടിട്ടുള്ള കാര്യം, സ്വർഗം നമ്മൾ കണ്ടിട്ടില്ല, പരലോകം നമ്മൾ കണ്ടിട്ടില്ല, പക്ഷെ അത് നമുക്കുണ്ടാക്കുന്ന യഖീൻ, അതാണ് ഇൽമുൽ യഖീൻ എന്ന് പറയുന്നത്. അത് ജഹലിന്റെ ആളുകൾക്ക് ഉണ്ടാവുകയില്ല. ഒന്നും പഠിക്കാതെ ഇങ്ങനെ സംശയങ്ങൾ കൊണ്ട് മാത്രം നടക്കുന്ന ആളുകൾ, എന്നാ സംശയം തീർക്കുവോ? ഇല്ല. അവനെ പോലെ സാധാരണക്കാരായ നാലാളുടെ അവർക്ക് ഓനും കൂടി വസ്വാസാക്കും. അങ്ങനെയുള്ള ചില ആളുകളുണ്ട്. അങ്ങനെയല്ല നമ്മൾ വേണ്ടത്, നമ്മൾ പഠിക്കാനാണ് ശ്രമിക്കേണ്ടത്. നിങ്ങൾ ഇൽമിന്റെ ആളുകളോട് ചോദിക്കൂ, നിങ്ങളുടെ സംശയങ്ങൾ തീരും ഇൻഷാ അല്ലാഹ്. فاسألوا أهل الذكر إن كنتم لا تعلمون. എൽമിന്റെ ആളുകളോട് നിങ്ങൾ ചോദിക്കും, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അറിവില്ലായ്മയുടെ പരിഹാരം ചോദിക്കലാണ്. അറിവില്ലായ്മയുടെ പരിഹാരം എന്താണ്? ചോദിക്കലാണ്, കൊണ്ടിറക്കലല്ല. അതേപോലെ സംശയിച്ചിറക്കണ ഹൈറാനായിട്ടുള്ള ആളുകളോട്, ഹൈറാൻ എന്ന് പറഞ്ഞാൽ അന്താളിച്ചിട്ടുള്ള മറ്റൊരുത്തിനോട് പറഞ്ഞാലോ, കുറച്ചുകൂടെ ഓന അന്താളിപ്പോ, വേറൊരുത്തിനോട് പറഞ്ഞാൽ ഓന അന്താളിപ്പോ, എല്ലാരും കൂടി ഇങ്ങനെ അന്താളിച്ചിറക്കും. അങ്ങനെയല്ല. ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുന്തും ലാ തഅലമു. നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ ദിക്റുള്ളവരോട്, അറിവുള്ളവരോട് ചോദിക്കുക. ഇൽമുൽ യഖീൻ അതുപോലെയാണ് ഐനുൽ യഖീൻ. അത് കുറച്ചുകൂടി കടന്ന പടിയാണ്. ഐനുൽ യഖീൻ എന്ന് പറഞ്ഞാൽ ഈ പഠിച്ച കാര്യം, ഇൽമുൽ യഖീനായ കാര്യം നാളെ പരലോകത്ത് നമ്മൾ കാണുന്നതാണ്. പരലോകം കാണും, മഹ്ശർ നമ്മൾ കാണും, മലക്കുകളെ കാണും, മരണത്തിന്റെ സമയത്ത് തന്നെ മലക്കുകളെ കാണും. ഖബറിലെത്തിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്ന ഇൽമുൽ യഖീനിൽ നമുക്ക് ഉണ്ടായ കാര്യം കാണും. അങ്ങനെ കണ്ണുകൊണ്ട് കാണുന്നതാണ് ഐനുൽ യഖീൻ. പിന്നെയുള്ളതാണ് ഹഖുൽ യഖീൻ, അത് അനുഭവിക്കലാണ്. സ്വർഗത്തിൽ ഒരാൾ പ്രവേശിച്ചാൽ, നസ്അലുല്ലാഹ അൽജന്ന, നരകത്തിൽ ഒരാൾ പ്രവേശിച്ചാൽ, നഊദു ബില്ലാഹി മിൻ, അങ്ങനെയുള്ള അവസ്ഥയിൽ അയാൾ പ്രവേശിച്ചാൽ അയാൾ ആകെ അതിലായി, അയാളുടെ കണ്ണും കാതും ഒക്കെ ഉടലാകെ അതിലായി. അതാണ് ഹഖുൽ യഖീൻ. ഇനിയൊരു സംശയമില്ല, ഒരു സംശയവും ബാക്കിയില്ല. അലം തറ, നീ കണ്ടോ, കൈഫ ഫഅല റബ്ബുക ബിആദ്, നിന്റെ റബ്ബ് ആദിനെ എന്താണ് ചെയ്തതെന്ന്. ഇമാം സഅദ് പറയുന്നു, യഖൂലു തആല അലം തറ ബിഖൽബിക വബസീറതിക കൈഫ ഫഅല ബിഹാദിഹിൽ ഉമമി ത്താഗിയ. നീ കണ്ടോ, ബിഖൽബിക നിന്റെ കൽബ് കൊണ്ട്, വബസീറതിക നിന്റെ ഉൾക്കാഴ്ച കൊണ്ട്, നിന്റെ ഇൽമു കൊണ്ട് നീ കണ്ടോ, നിന്റെ കൽബ് കൊണ്ട് നീ കണ്ടോ, കൈഫ ഫഅല റബ്ബുക, കൈഫ ഫഅല എന്താണ് റബ്ബ് ചെയ്തതെന്ന്, ബിഹാദിഹിൽ ഉമം, ഈ ഉമ്മത്തുകളെ, ഇനി പറയാൻ പോകുന്ന സമുദായങ്ങളെ. ത്താഗിയ എങ്ങനത്തെ സമുദായമാണ്? അത്താഗിയ അതിരുവിട്ട, അതുപോലെ അക്രമികളായ ആ സമുദായത്തെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അക്രമികളായ ആളുകൾക്ക് നടുവിലാണ് ജീവിക്കുന്നത്. അപ്പോൾ അള്ളാഹു പറയുകയാണ്, വിഷമിക്കേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല. ഇതിനേക്കാളും വലിയ ആളുകൾ കടന്നുപോയിട്ടുണ്ട്, ഇവരെക്കാളും ശക്തിയുള്ള ആളുകൾ കടന്നുപോയിട്ടുണ്ട്. എന്നിട്ട് എന്തായി? അള്ളാഹു സുബ്ഹാനഹു തആല അവരെ എന്ത് ചെയ്തു നോക്കൂ നിങ്ങൾ. ആദ്യ സമുദായം എന്നത് നൂഹ അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം, നൂഹ അലൈഹി സ്വലാത്തു വസ്സലാമിനെയും കൂടെ വിശ്വസിച്ച വളരെ കുറച്ച് ആളുകളെയും അള്ളാഹു രക്ഷപ്പെടുത്തിയതിനു ശേഷം പിന്നീട് അവർ വളർന്നു, തലമുറകളായി വളർന്നു. അതിനുശേഷം ആദ് എന്ന പേരിൽ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പിൻതലമുറക്കാരായ ആളുകളെ അദ്ദേഹത്തിലേക്ക് ചേർത്ത് വിളിച്ചു. അങ്ങനെയാണ് ഏത് സമുദായം ആയി അറിയപ്പെട്ടത്? ആദ് സമുദായമായി അറിയപ്പെട്ടത്. ആ ആളുകൾ തൗഹീദിൽ നിന്ന് ശിർക്കിലേക്ക് പോയി. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൗമ മുമ്പ് ഏത് തെറ്റിലേക്കാണ് പോയത്? അതിലേക്ക് തന്നെ. ചരിത്രം അവരുടെ മുന്നിലുണ്ട്, പാഠങ്ങൾ അവരുടെ മുന്നിലുണ്ട്, പക്ഷെ അവർ പഠിച്ചില്ല. ആളുകൾ കഴിഞ്ഞുപോയിട്ടുണ്ട്, അവർ പഠിച്ചില്ല. അതുകൊണ്ടാണ് നബിമാർ പഴയ തലമുറയെ അവർക്ക് ഓർമ്മപ്പെടുത്തി കൊടുത്തത്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനത അള്ളാഹു എന്ത് ചെയ്തു നിങ്ങൾക്കറിയില്ലേ എന്ന് പറഞ്ഞു കൊടുത്തത് അതുകൊണ്ടാണ്. എന്നിട്ടും അവർ പഠിച്ചില്ല പല ആളുകളും. അങ്ങനെ ആ ഒരു സമുദായം അവർ അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിനോട് കൂടെ മറ്റുള്ള ആളുകളെ ഇബാദത്ത് ചെയ്യുവാൻ തുടങ്ങി. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവരിലേക്ക് ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അയച്ചു. വഇല ആദിൻ അഖാഹും ഹൂദ, അവരിലേക്ക് അവരുടെ സഹോദരനായ ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അയച്ചു എന്ന് പറഞ്ഞാൽ ജനനം കൊണ്ട് അവരുടെ കൗമിൽപ്പെട്ട ഹൂദ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അയച്ചു. ഹൂദ അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് ദഅവത്ത് നടത്തി. അവർ വലിയ ശക്തിയുള്ള ആളുകളായിരുന്നു, നല്ല പൊക്കമുള്ള ആളുകളാണ്, ശക്തിയുള്ള ആളുകളാണ്. ആദം അലൈഹി സ്വലാത്തു വസ്സലാം 60 മുഴം നീളമുണ്ടായിരുന്നു. പിന്നെ ഓരോ കാലഘട്ടത്തിൽ ഓരോ സമുദായങ്ങൾ അതിങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വന്നു, ആയുസും അങ്ങനെ തന്നെ. അങ്ങനെയാണ് അവസാനം നമ്മുടെ ഈ അവസ്ഥയിലെത്തിയിട്ടുള്ളത്. നമ്മളാകട്ടെ അവസാനത്തെ സമുദായവുമാണ്. ഹൂദ അലൈഹി സ്വലാത്തു വസ്സലാം അവരിലേക്ക് വന്നു, അവർക്ക് അള്ളാഹു കൊടുത്ത ഞാനത്തുകൾ ഓർമ്മപ്പെടുത്തി കൊടുത്തു. പക്ഷെ അവർ പറഞ്ഞു, അവർ പറഞ്ഞത് എന്താണ്, മൻ അഷദ്ദു മിന്ന ഹുവ, അവർ അഹങ്കരിക്കുകയാണ്, നമ്മളെക്കാളും ശക്തികൾ ആരാണുള്ളത്? അള്ളാഹു ചോദിക്കുന്ന അവലം യറൗ അന്നല്ലാഹ അല്ലദീ ഖലഖഹും ഹുവ അഷദ്ദു മിൻഹും ഖുവ, അവർ മനസ്സിലാക്കുന്നില്ലേ അവരെ പടച്ച അള്ളാഹുവിനുണ്ട് അവരെക്കാളും ഖുവത്തെന്ന്, അവരെക്കാളും ശക്തിയെന്ന്. ശക്തി ഞങ്ങളെക്കാളും ശക്തിയുള്ളവർ ആരുണ്ടെന്ന് പറഞ്ഞ് അവർ സ്വന്തം ശക്തിയിൽ അഹങ്കരിക്കുക. അള്ളാഹു ചോദിക്കുന്നു, അവർക്ക് ഈ ശക്തി കൊടുത്ത അള്ളാഹുവാണ്, അവരെ പടച്ച അള്ളാഹുവാണ്, അവൻ അവരെക്കാളും ശക്തി ഉണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നില്ലേ. പക്ഷെ അവരിലധിക പേരും ഹൂദ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവിശ്വസിച്ചു, സാഹിറാണെന്ന് പറഞ്ഞു. സാഹിറാണ്, നീ ബലാലത്തിലാണുള്ളത്. അവിടുന്ന് പറഞ്ഞു, ലൈസ ബി ബലാല, എനിക്ക് ബലാലത്തില്ല, ലൈസ ബി സഫാഹ, എനിക്ക് വിഡ്ഢിത്തമില്ല, വലാകിന്നി റസൂലു മിർ റബ്ബിൽ ആലമീൻ, ഉബല്ലഗുക്കും റിസാലാതി റബ്ബി, ഞാൻ റബ്ബുൽ ആലമീനായ അള്ളാഹുവിന്റെ റസൂലാണ്, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സന്ദേശം എത്തിച്ചു തരിക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. പിന്നീട് അള്ളാഹു സുബ്ഹാന തആലവരെ നശിപ്പിച്ചു, ബിരീഹിൻ ഫർഫറിൻ ആതിയ സഖറഹ അലൈഹിം സബഅ ലയാലിൻ വസമാനിയ അയ്യാമിൻ ഹുസൂമ ഫതറൽ ഖൗമ ഫീഹാ ഫറആ കഅന്നഹും അഅജാസു നഖ്ലിൻ ഖാവിയ ഫഹൽ തറാ ലഹും മിൻ ബാഖിയ. അള്ളാഹു അവരിലേക്ക് ഒരു കാറ്റയക്കുകയാണ്, അതിശക്തമായ കാറ്റയക്കുകയാണ് അവർക്ക് നേരെ, അവർക്ക് നേരെ സൈഹത്തയക്കുകയാണ്, ഘോര ശബ്ദമയക്കുകയാണ്. ഏത് രാത്രിയും എട്ടു പകലും നീണ്ടു നിൽക്കുന്ന, എന്നിട്ട് അതാ അവർ വീഴുകയാണ്, വെട്ടിയിട്ട ഈത്തപ്പന തടികളെ പോലെ അവരെങ്ങനെ വീണ് കിടക്കുക, കവിണ്ണു വീണ് കിടക്കുന്നു അള്ളാഹുവിന്റെ ശിക്ഷ വന്നപ്പോൾ. അള്ളാഹു ചോദിക്കുന്നു, ഫഹൽ തറാ ലഹും മിൻ ബാഖിയ, എന്തെങ്കിലും അവശിഷ്ടം കാണാനുണ്ടോ, ബാക്കി എന്തെങ്കിലും അവരുടെ അത് കാണാനുണ്ടോ? അവരല്ലാഹു പൂർണ്ണമായും നശിപ്പിച്ചു കളഞ്ഞു. ഇതാണ് ആദ്യ സമുദായം. അല്ലാഹു ചോദിക്കുന്നു, അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്, നീ കണ്ടോ ആദ്യ സമുദായത്തെ അല്ലാഹു എന്തു ചെയ്യുന്നു, ചെയ്തെന്ന്. ഇറമ ദാതിൽ ഇമാദ്, ഇറമ ദാതിൽ ഇമാദ്, ഇറം എന്ന ആദ്യ സമുദായത്തെ, ആദ്യന്റെ ഒരു വിശേഷണമാണ് ഇറം. എന്താണ് ആ വിശേഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആദ് എന്ന് പറയുന്ന ഒരാളുടെ മക്കളാണ് ഇവരൊക്കെ. ഏതുപോലെ ഖുറൈഷ്, ഖുറൈഷ് പോലെ. ഫിഹിർ എന്ന ഉപ്പാപ്പാന്റെ മറ്റൊരു പേരാണ് ഖുറൈഷ് എന്നാണ് ചരിത്രത്തിൽ കാണുന്നത്, വേറെയും അഭിപ്രായങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാമഹന്മാരിൽ ഫിഹിർ എന്ന പേരുള്ള ഒരാളുടെ മറ്റൊരു പേരാണ് ഖുറൈഷ്, അങ്ങനെയാണ് ആ പേര് വന്നത് എന്ന് ഒരഭിപ്രായമാണ്. അതുപോലെ ആദ് എന്ന ആളുടെ ലേക്ക് ചേർത്തിട്ടാണ്, അദ്ദേഹത്തിലേക്ക് ചേർത്തിട്ടാണ് ഈ സമുദായത്തിന്റെ പേര് വന്നത്. അതുപോലെ ആദിന്റെ പിതാവ് അല്ലെങ്കിൽ പിതാവിന്റെ പിതാവ്, അദ്ദേഹത്തിന്റെ പേരാണ് അത്ര ഇറം, ഇറം എന്ന പേര്. അതുകൊണ്ട് രണ്ടും കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ആദ്യ സമുദായത്തെ തന്നെ, ബ്യാദിൻ ഇറമ, ഇറം ഗോത്രം. ദാതിൽ ഇമാദ്, ദാതിൽ ഇമാദ്, ഇമാദിന്റെ ആളുകളായ. ദാത് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൂ എന്ന് പറയുന്നത് പോലെ, ദൂ മാൽ, ദൂ ഇൽ, പണമുള്ള, അറിവുള്ള എന്നൊക്കെ ഉപയോഗിക്കുന്നത് പോലെയാണ് ദാത്ത്. ഇറമ ദാത്തിൽ ഇമാദ്, ഇമാദിന്റെ ആളുകളായ ഇറം ഗോത്രം. എന്താണ് ഇമാദ് എന്ന് പറഞ്ഞാൽ? ഇമാദ് എന്നാൽ തൂണുകൾക്ക് ഇമാദ് എന്ന് പറയും. ഇമാദത്തുൻ, ഇമാദത്തുൻ എന്നാണ് ഏകവചനം, അതിന്റെ ജമാന ഇമാദ്. അമൂദ് എന്ന് പറയും തൂണിന്, അതുപോലെ തന്നെയാണ് ഇമാദ് തൂണിനെയും പറയും. അതുപോലെ വലിയ തൂണുകൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കെട്ടിടങ്ങളെയും പറയും. വലിയ തൂണുകൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള, വലിയ തൂണുകളുടെ സഹായത്താൽ നിർമ്മിച്ചിട്ടുള്ള കെട്ടിടങ്ങളെയും ഇമാദ് എന്ന് പറയും, തൂണുകളെയും ഇമാദ് എന്ന് പറയും. രണ്ടായാലും ഉദ്ദേശിക്കപ്പെടുന്ന ഒന്ന് തന്നെയാണ്. വലിയ കെട്ടിടങ്ങൾ, വലിയ കെട്ടിടങ്ങൾ നിർമ്മിച്ച, വലിയ വീടുകൾ നിർമ്മിച്ചവരായ ആര്? ആദ് സമുദായം. അവർ തന്നെയാണ് ഇറം. അതവർക്ക് പ്രയോജനപ്പെട്ടില്ല അള്ളാഹുവിന്റെ ശിക്ഷ വന്നപ്പോൾ. അവർക്ക് തണലേകയില്ല അള്ളാഹുവിന്റെ ശിക്ഷ വന്നപ്പോൾ. അള്ളാഹുവിന്റെ ശിക്ഷ വന്നാൽ ഒരാകാശവും തണൽ വിരിക്കാൻ ഉണ്ടാവുകയില്ല, ഒരു ഭൂമിയും അവനെ താങ്ങുകയില്ല. അള്ളാഹുവിന്റെ ആജാബ് വന്നാൽ അവരൊക്കെ വിളിച്ചു പറയുന്നത് എന്തു മാത്രമായിരിക്കും? യാ വൈലന ഫമാ സാലക് തിൽക ദഅവാഹും ഹത്താ ജഅൽനാഹും ഹസീദൻ ഖാമിദീൻ. അവരിങ്ങനെ അട്ടഹസിച്ചുകൊണ്ടിരിക്കും, സഹായത്തിന് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കും, അതേ ഉണ്ടാവുള്ളൂ, ഒന്നും സഹായിക്കാൻ ഉണ്ടാവുകയില്ല. ഇറമ അൽ ഖബീല അൽ മഅറൂഫ ഫിൽ യമൻ, യമനിലെ വളരെ അറിയപ്പെട്ട ഖബീല ഗോത്രം ഇറം, ذات العماد اي القوه الشديده والعتو والتجبر. ഇത് ഇറം എന്ന് പറഞ്ഞാൽ ആദിന്റെ മറ്റൊരു പേരാണ്. അതുപോലെ വേറെ സമുദായത്തിന്റെ പേരാണ് അവർ ഈ ഇറം എന്നത്, അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. അല്ലാഹു ആലം, അതിൽ കൂടുതൽ ശരിയായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആദ് എന്നതിന്റെ പേര് തന്നെയാണ് ഇറം എന്നത്. അൽ ഖബീല അൽ മഅറൂഫ ഫിൽ യമൻ, മംസാരി പറയുന്നു യമനിൽ ഉണ്ടായിരുന്ന അറിയപ്പെട്ട ഒരു ഖബീല, ഖബീല എന്ന് പറഞ്ഞാൽ ഗോത്രം. ദാത്തുൽ ഇമാദ് എന്നാൽ മറ്റുള്ള തഫ്സീറുകളിൽ ഇബ്നു കസീർ, നമ്മ ഖുർത്തുബിയൊക്കെ ഒരുപാട് മുൻഗാമികളിൽ നിന്നുള്ള മറ്റുള്ള റിവായത്തുകൾ കൊണ്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആദിന്റെ മറ്റൊരു പേര് തന്നെയാണ് ഇറം എന്ന പേര്. ദാത്തുൽ ഇമാദ് ഐ അൽ ഖുവത്തി ശദീദ, ഇമാ തൂണിന്റെ ആളുകൾ, വലിയ കെട്ടിടങ്ങളുടെ ആളുകൾ എന്ന് പറഞ്ഞാൽ ഇമാം ഷാജി പറയുന്ന അൽ ഖുവത്തി ശദീദ, നല്ല ശക്തിയുള്ള, വലിയ ശക്തിയുള്ള ആളുകൾ. വൽഉതുവി വത്തജബ്ബുർ, ശക്തിയോടൊപ്പം അഹങ്കാരവും ധിക്കാരവും. ഇമാദിനെ ഇങ്ങനെ വിശദീകരിച്ച മുഫസ്സിറുകൾ ഉണ്ട്. എന്നാൽ നേരെ വാക്കർത്ഥം തന്നെ എന്താണ്? വലിയ തൂണുകളും വലിയ കൊട്ടാരങ്ങളും, അതോടൊപ്പം വലിയ ശക്തരും, ഇതിനൊക്കെ ആളുകൾ തന്നെയാണ് അവർ. ഇങ്ങനെയുള്ള ഇറം അഥവാ ആദ് സമുദായത്തെ അള്ളാഹു എന്ത് ചെയ്തു എന്ന് നീ കണ്ടില്ലേ? അല്ലതീ ലം യുഖലഖ മിസ്ലുഹ ഫിൽ ബിലാദ്, അല്ലതീ, ആ സമുദായം, സമുദായങ്ങളെ ഗോത്രങ്ങളെ ഒക്കെ പൊതുവെ മുഅന്നസായിട്ടാണ് പരിഗണിക്കുക, അതിന്റെ പേരുകളെ സ്ത്രീലിംഗമായിട്ടാണ് പരിഗണിക്കുക. അറബ്, അറബ് അറബികൾ എന്ന അർത്ഥത്തിൽ പറയുമ്പോൾ മുഅന്നസായിട്ടാണ് കണക്കൂട്ടുക. രാജ്യങ്ങളുടെ പേരുകൾ, അതുപോലെ സമുദായങ്ങളുടെ പേരുകളൊക്കെ മുഅന്നസായിട്ടാണ് പരിഗണിക്കുക. അതുകൊണ്ടാണ് അല്ലതി എന്ന് പറയാതെ അല്ലതി പറഞ്ഞിട്ടുള്ളത്. ജാത്തിൽ ഇമാദ് എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ ദിൽ ഇമാദ്, ദുൽ ഇമാദ് എന്നാണ് പറയേണ്ടത്. ദാത്തുൽ ഇമാദ് എന്ന് പറഞ്ഞത് മുഅന്നസായിട്ടുള്ള ഒരു പെണ്ണിനാണ്, ഒരാണിനാണ് പൈസ ഉണ്ടെങ്കിൽ ദുൽ മാൽ എന്ന് പറയും, ഒരു പെണ്ണിനാണെങ്കിൽ ദാത്തുൽ മാൽ, ദാത്തുൽ മാൽ എന്നാണ് പറയുക. അതുപോലെ ദാത്തുൽ ഇമാദ് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? സമുദായത്തിന്റെ പേരിനെ എന്തായിട്ട് പരിഗണിച്ചു? മുഅന്നസായിട്ട് പരിഗണിച്ചു, അഥവാ സ്ത്രീലിംഗമായി പരിഗണിച്ചു. അതുകൊണ്ടാണ് അല്ലജി പറയാതെ അല്ലത്തി പറഞ്ഞത്, ദു എന്ന് പറയാതെ ദാത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത്. അല്ലത്തി, ആ സമുദായം അങ്ങനത്തെ ആളുകളാണ്. ലം യുഖലഖ്, സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. ലം എന്നത് മുബാരിയായ ഫിഇലിന്റെ മുൻപ് വരുന്നതാണ്, അഥവാ ഭാവിയിൽ അല്ലെങ്കിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന രൂപത്തിൽ പ്രയോഗിക്കുന്ന ഫിഇലുകൾ, പ്രവർത്തികൾ. ഖലഖ എന്നതിന് മുബാരിയാണ് യഖ്ലുഖു, സൃഷ്ടിച്ചു, സൃഷ്ടിക്കും, സൃഷ്ടിക്കുന്നു എന്ന അർത്ഥത്തിലാണ് യഖ്ലുഖു പറയുക. ഖലഖ എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചു, യഖ്ലുഖു എന്ന് പറഞ്ഞാലോ സൃഷ്ടിക്കുന്നു അല്ലെങ്കിൽ സൃഷ്ടിക്കും, സന്ദർഭത്തിനനുസരിച്ച് മാറും. ഖുലിഖ, സൃഷ്ടിക്കപ്പെട്ടു. യുഖ്ലഖു എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കപ്പെടുന്നു അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെടും. എന്നാൽ അതിന്റെ മുന്നിൽ ലം ചേർത്താൽ എന്തർത്ഥം കിട്ടും? സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല, അങ്ങനൊന്നും ഉണ്ടായിട്ടേ ഇല്ല. ലം യലിദ് വലം യൂലദ്, അല്ലാഹു ലം യലിദ്, അവൻ ജനിപ്പിച്ചിട്ടില്ല. വലം യൂലദ്, അവൻ ജനിച്ചുണ്ടായവനുമല്ല, അവന് മക്കളില്ല, അവൻ ജനിച്ച് ഉണ്ടായവനുമല്ല, അവൻ മുമ്പേ ഉള്ളവന്, അവന് മുമ്പ് എന്നൊന്നില്ല. അൻതൽ അവ്വൽ വലൈസ ഖബ്ലക ഷൈ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുണ്ടായിരുന്നത്, അല്ലാഹു നീയാണ് അൽ അവ്വൽ, മുമ്പേ ഉള്ളവൻ, ഒന്നാമതുള്ളവൻ. വലൈസ ഖബ്ലക ഷൈ, നിനക്ക് മുമ്പ് ഒന്നുമില്ല. വാൻതൽ ആഖിർ വലൈസ ബഅദക ഷൈ, നീയാണ് അവസാനത്തിലുള്ളവൻ, നിനക്ക് അവസാനം, നിനക്ക് ശേഷം എന്നൊന്നില്ല. അള്ളാഹു, അള്ളാഹുവിന് മുമ്പ് എന്ന അവസ്ഥയില്ല, ആ അവസ്ഥയെ പഠിച്ചത് അള്ളാഹുവാണ്. ഏയ്, മുമ്പ്, ശേഷം, ഇന്നലെ, ഇതിനൊക്കെ പഠിച്ചാറാ? അള്ളാഹുവാണ്. അള്ളാഹുവിന് എങ്ങനെ മുമ്പുണ്ടാവുക? അള്ളാഹുവിന് എങ്ങനെ ശേഷം ഉണ്ടാവുക? ഇല്ല, അള്ളാഹുവാണ് അതിനെയും പഠിച്ചവൻ, എല്ലാത്തിനെയും പഠിച്ചവൻ അള്ളാഹുവാണ്. സുബ്ഹാനഹു വതആല. التي لم يخلق مثلها في البلاد. مثلها مثل എന്ന് പറഞ്ഞാൽ ഉദാഹരണം പറയാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മിസാൽ ഉദാഹരണം, മസലുഹു അതിന്റെ ഉദാഹരണം, അഥവാ അതിനെ പോലെ ഉള്ളത്. ഉദാഹരണം എന്ന് പറഞ്ഞാൽ അതിനെ അതിന് സമാനമായിട്ടുള്ളതാണ്. അല്ലച്ചീലം യുഖലഖ് പടക്കപ്പെട്ടിട്ടില്ല, മിസ്ലുഹ അതിനെ പോലെ ഉള്ളതിനെ, അഥവാ ആ ഗോത്രത്തെ പോലെ ഉള്ളതിനെ, ഫിൽ ബിലാദ് നാടുകളിലൊന്നും, ബലദുൻ എന്നാൽ രാജ്യം നാട് എന്നാണ് അർത്ഥം, ബിലാദ് നാടുകൾ, അതുപോലെ തന്നെ ബുൽദാൻ ബലദ് നാട്, അതിന്റെ ഒരു വാക്കിന് തന്നെ ഒന്നിലധികം ബഹുവചനങ്ങൾ ഉണ്ടാകും, ബിലാദ് ബുൽദാൻ എന്നൊക്കെ പറയും. ഫിൽ ബിലാദ് നാടുകളിലൊന്നും അതുപോലെയുള്ളത് പടക്കപ്പെട്ടിട്ടില്ല. അല്ലച്ചി ലം യുഖ്ലഖ് മിസ്ലുഹ ഐ മിസ്ല ആദ് ആദിനെ പോലെ, ആദിനെ പോലെ മുൻപ് മറ്റു നാടുകളിൽ പടക്കപ്പെട്ടിട്ടില്ല. ഐ ഫി ജമീഇൽ ബുൽദാൻ, നാം സഹജി പറയുന്ന ഒരു നാട്ടിലും, ഏത് വിഷയത്തിൽ, ഫിൽ ഖുവ്വത്തി വശിദ്ദ ശക്തിയിലും അവരുടെ കടുപ്പത്തിലൊന്നും അതുപോലൊരു ഖൗമിൻ അല്ലാഹു ഏർപ്പെടുത്തിയിട്ടില്ല. കമാ ഖാല ലഹും നബിയുഹും ഹൂദ് അലൈഹി സലാം, അവരോട് ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ. എന്താണ് ഹൂദ് അലൈഹി സ്വലാം അവരോട് പറഞ്ഞത്? ഖുർആനിൽ തന്നെ കാണാം. വദ്കുറൂ, ഹൂദ് നബി അവരോട് പറയുകയാണ്, വദ്കുറൂ നിങ്ങൾ ഓർക്കൂ, ഇസ് ജഅലകും അല്ലാഹു നിങ്ങളാക്കിയ സന്ദർഭം, അല്ലാഹു നിങ്ങൾക്ക് ചെയ്തെന്ന നിഅമത്തുകൾ ഓർക്ക്, അവനല്ലേ നിങ്ങൾ ഇബാദത്ത് ചെയ്യേണ്ടത്. എന്താണ് അല്ലാഹു നിങ്ങൾക്ക് ആക്കി തന്നത്? ഖുലഫാ, അവൻ നിങ്ങളെ പിൻഗാമികളാക്കി. മിൻ ബഅദി ഖൗമി നൂഹിൻ, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം, കാരണം നൂഹ് നബിയുടെ കാലത്തോടെ ആ തൂഫാനോടെ അല്ലാഹു ഭൂമി കാലിയാക്കി. ഭൂമിയിൽ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അക്കപ്പലിൽ കയറിയവരുമല്ലാതെ വേറൊരാളുമില്ല, ഒരാളുമില്ല. അതുകൊണ്ടാണ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന് എന്തു പറയുന്നത്? അബുൻ, പിതാവാണെന്ന് പറയുന്നത്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം മറ്റുള്ളവരുടെ ശേഷമുള്ളവരുടെ പിതാവാണ്. ആരെ പോലെ? ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലെ. കാരണം ശേഷം പിന്നുണ്ടായവരൊക്കെ നൂഹ് നബിയുടെ തലമുറയിൽ നിന്നാണ്, നൂഹ് നബിയുടെ സന്താന പരമ്പരയിൽ നിന്നാണ് പിന്നീടുണ്ടായവരൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ പിതാവ് എന്ന് പറയുന്നത്. ഖുർആനിൽ സൂറത്തു മറിയമിൽ കാണാം, ഉലൈക അല്ലദീന അനഅമ അല്ലാഹു അലൈഹിം, അല്ലാഹു അനുഗ്രഹം ചെയ്ത ആളുകളാണ് അവർ, നബിമാർ. അതുപോലെ മിൻ ദുർരിയത്തി ആദമ, ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തലമുറയിൽ നിന്ന്, അതുപോലെ നൂഹ് നബിയുടെ തലമുറയിൽ നിന്ന്, ഇബ്രാഹിം നബിയുടെ തലമുറയിൽ നിന്ന്, പരമ്പരയിൽ നിന്ന് എന്ന് അല്ലാഹു സുബ്ഹാന തആല സൂറത്തു മറിയമിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ പിതാക്കന്മാരുടെ കൂട്ടത്തിൽ പിന്നീട് വന്ന തലമുറകളുടെ മുൻഗാമി എന്ന അർത്ഥത്തിൽ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ്. അതുകൊണ്ട് മുഴുവൻ ആളുകളെയും അല്ലാഹു നശിപ്പിച്ച ശേഷം ചില ആളുകൾ അല്ലാഹു നിലനിർത്തി എന്നത് അവർക്ക് ചെയ്ത നിഅമത്താണ്. അത് ആർക്ക് അല്ലാഹു ചെയ്തിട്ടുണ്ട്? ആദ് സമുദായത്തിന് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഹൂദ് നബി അവരോട് പറയുകയാണ്, ഇസ് ജഅലകും ഖുലഫാഅ മിൻ ബഅദി ഖൗമി നൂഹ്, നൂഹ് നബിയുടെ ഖൗമിന് ശേഷം അല്ലാഹു നിങ്ങളെ ഖുലഫാ, ഖുലഫാ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? പിൻഗാമികൾ എന്നാണ്, പിൻഗാമികൾ. അതാണ് അല്ലാഹു ആദ നബിയെ കുറിച്ചും പറഞ്ഞിട്ടുള്ളത്, ഇന്നി ജാഇലും ഫിൽ അർദി ഖലീഫ, ഭൂമിയിൽ നാം ഒരു ഖലീഫയെ ആക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ചില ആളുകളൊക്കെ പറയാറുണ്ട് അള്ളാഹുവിന്റെ ഭൂമിയിലെ പ്രതിനിധി എന്നൊക്കെ, അങ്ങനല്ല അതിന്റെ അർത്ഥം. ഖലീഫ എന്ന് പറഞ്ഞാൽ പിൻഗാമികളായി, പിൻഗാമികളായി നിലനിൽക്കുന്ന ആൾ എന്നാണ് അർത്ഥം. മക്കളും മക്കളും മക്കളൊക്കെയായി അങ്ങനെ നിലനിൽക്കുന്ന ആ ജനസിൽപ്പെട്ട ആദം, മനുഷ്യരുടെ പിതാവ്. ഇജാലക്കും ഖുലഫാഅ മിൻ ബഅദി ഖൗമി നൂഹ്, നൂഹ് നബിയുടെ ഖൗമിന് ശേഷം അള്ളാഹു നിങ്ങളെ പിൻഗാമികളായി ഇവിടെ ആക്കി. വസാദക്കും, അള്ളാഹു നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തന്നു. ഫിൽ ഖൽഖി ബസ്ത, പടപ്പിൽ നിങ്ങളുടെ സൃഷ്ടിപ്പിൽ അള്ളാഹു ബസ്ത, നിങ്ങൾക്ക് ശക്തിയും കഴിവും ഇതൊക്കെ അള്ളാഹു വർദ്ധിപ്പിച്ചു തന്നു. ഫദ്കുറു ആലാ അല്ലാഹ്, അതുകൊണ്ട് നിങ്ങൾ ഓർക്കൂ ആലാ അല്ലാഹ്. എന്ത്? അല്ലാഹുവിന്റെ ആല. എന്താണ് ആല എന്റെ അർത്ഥം? ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, അനുഗ്രഹം എന്നാണ് അർത്ഥം. ആല, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കുവാൻ വേണ്ടി, നിങ്ങൾ വിജയിക്കുവാൻ വേണ്ടി അല്ലാഹു നിങ്ങൾക്ക് ചെയ്തെന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ ഓർക്കുക എന്നുള്ളത് അവന് ശുക്ര ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ശുക്ര ചെയ്യാൻ ഒരാൾക്ക് സാധിക്കണമെങ്കിൽ അള്ളാഹു അയാൾക്ക് കൊടുത്ത ന്യാമത്തെ കുറിച്ച് അയാൾക്ക് ഓർമ്മ വേണം. ഒന്നും ചെയ്തു തന്നിട്ടില്ല എന്ന് തോന്നിയാലോ ശുക്ര ചെയ്യൂല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഉന്ദുറുല മൻഹു അസ്ഫല മിൻകും, നിങ്ങൾക്ക് താഴെയുള്ളവരിലേക്ക് നിങ്ങൾ നോക്കുക. ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ സമുദായത്തോട് പറഞ്ഞു, നിങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹം ഓർക്കുക, നിങ്ങൾ അള്ളാഹു ശക്തി തന്നു. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് അല്ലതീ ലം യുഖലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്. അടുത്ത ആയത്ത് എന്താണ്? വസമൂദ അല്ലദീന ജാബു സഖറ ബിൽവാദ്. അള്ളാഹു അത് അടുത്ത സമുദായത്തെ പറയുന്നു. ഖുർആനിൽ പല സന്ദർഭങ്ങളിലെയും ഈ രണ്ട് സമുദായത്തെ ഒരുമിച്ച് പറഞ്ഞത് കാണാം. ആരെ? ആദിനെ, സമൂദിനെ. തൊട്ട് ശേഷം വന്ന ആളുകളാണ് സമൂദ് ഗോത്രം. സമൂദ് ഗോത്രത്തിലാണ് ആര് വന്നിട്ടുള്ളത്? സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാം. അവരുടെ ചരിത്രം ചുരുക്കി നമ്മൾ പറഞ്ഞിരുന്നു വശം സുബഹ എന്ന സൂറത്തിന്റെ തഫ്സീർ അത് പഠിക്കുന്ന സന്ദർഭത്തിൽ. സമൂദ് അല്ലദീന, സമൂദ് ഗോത്രവും അല്ലദീന, അവരെന്താണ് ചെയ്തത്? ജാവു, അവർ കഷ്ണമാക്കി തുരന്നു എന്നൊക്കെയാണ് ജാബ എന്ന് പറഞ്ഞാൽ അർത്ഥം. തുരക്കുക, ഒരു മാളം പോലെ ഉണ്ടാക്കുക. അതുകൊണ്ടാണ് കുപ്പായത്തിന്റെ പോക്കറ്റിന് എന്ത് പറയുന്നത്? ജൈവ് പറഞ്ഞത്. ഇത് തുരന്നിട്ടുണ്ടാക്കിയതാണ് എന്നതുപോലെയാണ് അതെങ്ങനെയാണല്ലോ എന്റെ രൂപം. അതില് കയറാൻ ഒരു സ്ഥലം ജയിപ്പ് തുറന്നിട്ടുണ്ടാക്കിയതുപോലെ. ജാബ എന്ന് പറഞ്ഞാൽ തുരക്കുക, കഷ്ണമാക്കുക എന്നൊക്കെയാണ് എന്റെ അർത്ഥം. സമൂദ് ഗോത്രം അല്ലദീൻ, അവരെന്ത് ചെയ്തു? ജാബു സഹ്റ. സഹർ എന്ന് പറഞ്ഞാൽ പാറയാണ്. പാറ തുറന്ന് വീടുണ്ടാക്കിയ സമൂദ് ഗോത്രം. ബിൽവാജ് ഇവിടെ താഴ്വരൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുൻപ് ചില തഫ്സീറുകൾ വന്നിട്ടുള്ളത്. അവർ ചില ആദ്യം വീടുണ്ടാക്കും, വീട് പൊളിഞ്ഞ് ഒന്നര ആള് ബാക്കിയുണ്ടാവും, അത്ര ആയുസാണ്. അങ്ങനെ പാറ തുറന്ന് വീടുണ്ടാക്കാൻ തുടങ്ങി. നോക്ക് നിങ്ങൾ, അവരുടെ സ്വന്തം ശരീരത്തിലുള്ള ശക്തിയാണ്. ഒരാള് പാറ ഇങ്ങനെ തുറക്കാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവരുടെ ശക്തി? അത്രയും ശക്തിയുള്ള ആളുകൾ. ഇവരത്രയും ഒരിക്കലും വരികയില്ല. ഇക്കാലത്തുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയാണ്, ഇക്കാലത്തുള്ള താങ്കളുടെ വിരോധികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് അത് ബാധകൾ. അങ്ങനെയുള്ള ശത്രുക്കളിൽ നിന്ന് അങ്ങനെയുള്ള ഭീഷണികൾ ഒക്കെ ഉണ്ടായാൽ അവർ ഓർക്കുക, അള്ളാഹുവാണ് എല്ലാത്തിനും കഴിവുള്ളവൻ, നമ്മുടെ റബ്ബാണ് ഏറ്റവും ശക്തൻ, അവനോടും ശക്തി ഒരാൾക്കും ഇല്ല. ഇന്ന അല്ലാഹു അർറസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. അള്ളാഹു അങ്ങേയറ്റം ശക്തിയുള്ളവനാണ്. അവനു തവക്കലാക്കി എന്നെ ഒരിക്കലും പേടിക്കാനില്ല. അതാണ് ഷെയ്ത്താനെ കുറിച്ച് പറയുമ്പോൾ ഉലമാക്കൾ പറയാറുള്ളത്. കാരണം ഷെയ്ത്താനെ കുറിച്ച് അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, ഇന്ന കെയ്ദ ഷെയ്ത്താനിക്കാണ് ദൈഫ. ഷെയ്ത്താന്റെ കെയ്ദ് കുതന്ത്രം എന്താണ്? ആ ദുർബലമാണ്, ദൈഫ. മനുഷ്യനെ കുറിച്ചും അള്ളാഹു പറഞ്ഞു, ഖുലഖൽ ഇൻസാന ദൈഫ. മനുഷ്യനും പടക്കപ്പെട്ടിട്ടുള്ളത് ദൈഫായിട്ടാണ്. അപ്പൊ ദൈഫും ദൈഫും തമ്മിലാണ് യുദ്ധം. ആരാണ് ജയിക്കുക? അല്ലദീ യസ്തൻജിദു ബിൽ ഖവി. ഖവിയായ അള്ളാഹുവിന്റെ സഹായം ആർക്കാണ് കിട്ടുന്നത്? അവനാണ് ജയിക്കുക. നമ്മള് ശത്രു ദൈഫൻ, വളരെ ദൈഫൻ, പക്ഷേ നമ്മൾ പരാജയപ്പെട്ടു പോകും അള്ളാഹുവിന്റെ സഹായമില്ലെങ്കിൽ. അതുകൊണ്ട് സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക, റബ്ബിൽ തവക്കുലാക്കുക. നബിമാരൊക്കെ പറഞ്ഞതാണ്. സമുദായത്തോട് പറഞ്ഞെന്താ? നിങ്ങളൊക്കെ ഒരുമിച്ച് കൂടിക്കോളൂ, വാജ്മിഉ കൈദക്കും, നിങ്ങൾ കുതന്ത്രം മൊത്തം ഒരുമിച്ച് കൂട്ടിക്കോളൂ. സുമ്മ കീദൂനി വല തുന്ദിറൂൻ. എനിക്ക് നേരെ കുതന്ത്രം പ്രയോഗിച്ചോ, എനിക്കൊരു നേരവും തരണ്ട, ഒരു ഒഴിവ് കഴിവും തരണ്ട. എന്താ കാരണം? ഇന്നി തവക്കൽതു അലല്ലാഹ്, അല്ലാഹുൽ ഞാൻ തവക്കുലാക്കിയിരിക്കുന്നു. ഇതൊരു മുഅ്മിൻ ഏതൊരു സമയത്തും ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഓർത്തിരിക്കേണ്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവനിൽ ഒരാൾ തവക്കുലാക്കിയാൽ, അള്ളാഹുവിൽ ഒരാൾ തവക്കുലാക്കിയാൽ അവൻ അള്ളാഹു മതിയായാൽ പിന്നെ അവന് ഒരാളുടെയും ആശ്രയം ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ താഴ്വരം, വാദി, താഴ്വരം. താഴ്വരകളിൽ സഹർ, പാറ തുറക്കാറുണ്ടായിരുന്ന സമൂദ് ഗോത്രം. അവൻ അള്ളാഹു എന്താണ് ചെയ്തതെന്ന് നീ കണ്ടില്ലേ? നിന്റെ കൽബ് കൊണ്ട് നീ അറിഞ്ഞില്ലേ? ഇത് മുഅ്മിനുകൾക്ക്, മുസ്ലിമീങ്ങൾക്കുള്ള സമാധാനമാണ് ആശ്വസിപ്പിക്കലാണ്. അതുപോലെ കാഫിറുകൾക്കുള്ള താക്കീതാണ്, കാഫിറുകൾക്ക് അള്ളാഹുവിന്റെ ഭീഷണിയാണ്, അവന്റെ താക്കീതാണ്. ആ നാട്ടിന്റെ താഴ്വരയിൽ പാറകൾ അവർ തുരന്നു അവരുടെ ശക്തി കൊണ്ട്, അങ്ങനെ അതവർ വീടായി സ്വീകരിച്ചു, അവർക്ക് താമസിക്കാനുള്ള സ്ഥലമായി ആ പാറകൾ അവർ സ്വീകരിച്ചു തുറന്നിട്ട്. അങ്ങനെയുള്ള സമൂദ് ഗോത്രം. നോക്കൂ അടുത്ത സമുദായം ആരാണ്? ഫിർഔനദിൽ ഔതാദ്. ഇവർക്കിടയിൽ ഒരുപാട് ദൂരമുണ്ട്. അതിനു തൊട്ട് ശേഷമാണ് സമൂദ് വന്നിട്ടുള്ളത്. അവർ അല്ലാഹു സുബ്ഹാന തആല ഘോര ശബ്ദം കൊണ്ട് നശിപ്പിച്ചു. അവര് ഒറ്റ ദിവസം കൊണ്ട് എല്ലാവരും വീണുകിടന്നു. ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെയും കൂടെ ഉള്ളവരെ അല്ലാഹു രക്ഷിച്ചു. സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെയും സമുദായത്തെയും അള്ളാഹു രക്ഷിച്ചു. സമൂദിനെ അള്ളാഹു നശിപ്പിച്ച നശിപ്പിച്ച സംഭവം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അവർക്ക് അള്ളാഹു ആദ്യം മൂന്ന് ദിവസം, ആ ഒട്ടകത്തിന് അർത്ഥത്തിന് ശേഷം മൂന്ന് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ശിക്ഷ വരും എന്ന് പറഞ്ഞു. അവസാനം വരെ ശിക്ഷ ബാധിച്ചു. അതിനുശേഷം പിന്നീട് ഫിറൌനിന്റെ കാലം എപ്പോഴാണ്? ഒരുപാട് കാലത്തിന് ശേഷമാണ്. അവർക്ക് ശേഷമുള്ള നബിമാരൊക്കെ വന്നു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വന്നു, അതുപോലെ ഇബ്രാഹിം നബിയുടെ മക്കൾ ഇസ്മായിൽ അറബികളുടെ പിതാവാണ്, എന്നാൽ ബനു ഇസ്രായേലിന്റെ പിതാവായ ഇസ്ഹാഖ് നബിയുടെ മകൻ യാക്കൂബ്, യാക്കൂബ് നബിയുടെ മറ്റൊരു പേരാണ് ഇസ്രായേൽ, യാക്കൂബ് നബിയുടെ മകൻ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം, പിന്നെയുള്ള മക്കൾ, അങ്ങനെയുള്ള പരമ്പരയിലാണ് ആര് വരുന്നത്? മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. ഇബ്രാഹിം നബിക്ക് ഈ പറഞ്ഞ നബിമാർക്കൊക്കെ ശേഷമാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ടുള്ളത്. മാത്രമല്ല മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശേഷം അള്ളാഹു ഒരു സമുദായത്തെയും ആകാശത്തു നിന്ന് ശിക്ഷ ഇറക്കി നശിപ്പിച്ചിട്ടില്ല, പൂർണ്ണമായി നശിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ചില വഴിത്തിരിവുകളാണ് ലോകത്തെ സമുദായങ്ങളുടെ മുഴുവൻ ചരിത്രം എടുത്തു നോക്കിയാൽ വളരെ എടുത്തു പറയേണ്ട ചരിത്രമാണ് ഈ പറഞ്ഞ സമുദായങ്ങളുടെ. അള്ളാഹു ഖുർആനിൽ ആവർത്തിച്ച് മുൻഗാമികളുടെ, ഈ പറയപ്പെട്ട മുൻ സമുദായങ്ങളുടെ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. എന്തിനാണത്? നമുക്ക് നിങ്ങൾ ഖുർആൻ അള്ളാഹു ഒരു കാര്യം വെറുതെ ആവർത്തിക്കുകയില്ല. ഒരുപാട് നമുക്ക് ചിന്തിക്കാനുള്ള പാഠങ്ങൾ അവരുടെ ഓരോരുത്തരുടെ ചരിത്രത്തിൽ, അല്ല അവരുടെ നബിമാർ അവരോട് പറഞ്ഞ ഓരോ വാക്കിൽ നമുക്കുണ്ട്. അതാണ് അള്ളാഹു ഇത് പറയുന്നത്. ഫിറാവൂൻ, ഫിറാവൂനെ നോക്കൂ. ദിൽ ഔതാദ്, ദുൽ ഔതാദ്, അതാണ് ദിൽ ഔതാദ് ആയിട്ടുള്ളത്. കാരണം ഇതൊക്കെ ബി എന്ന് പറഞ്ഞില്ലേ, കൈഫ ഫഅല റബ്ബുക ബി ആദ് ഇറമ ദാത്തിൽ ഇമാദ് അല്ലതി ലം യുഖലഖ് മിസ്ലുഹ ബിൽ ബിലാദ് വ സമൂദ അല്ലദീന ജാബു സഖറ ബിൽ വാദ് ഫിറാവൂന ദിൽ ഔതാദ്. അപ്പൊ ബി കൊണ്ട് ജർ ചെയ്തിട്ടുണ്ട് നേരത്തെ, അതാ കെസറാക്കിയിട്ടുണ്ട്. കെസറു ആണ് ജറിന് ഉപയോഗിക്കാനുള്ള, കൂടുതൽ ഉപയോഗിക്കാനുള്ള അദ എന്ന് പറഞ്ഞാൽ ഉപകരണം കെസറാണ്. ബി വന്നാൽ അതിനുശേഷമുള്ള ഇസ്മിന് ജറ് ചെയ്യണം, കൂടുതലും കെസറ് കൊടുത്തിട്ടാണ് ജറ് ചെയ്യുക. ബിൽ ഖുർആനി, ബിൽ ഖലമി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ആ ബി വന്നത് കൊണ്ടാണ് ദു എന്തായത്, ജി ആയത്. പിന്നെ ഫിറാവൂനി ആ വാക്ക് എന്തുകൊണ്ടാണ്? അത് ഫിറാവൻ എന്ന വാക്ക് ഗൈറു മുൻസരിഫ് എന്ന് പറയും, സറഫാക്കാൻ പറ്റാത്ത വാക്കുകൾ എന്ന് പറഞ്ഞ ചില വാക്കുകളുണ്ട്, അതിൽപ്പെട്ടതാണ് ഫിറാവൂൻ. നബിമാരുടെ ഒരുപാട് പേരുകൾ അതിൽപ്പെട്ടതാണ്. ഇബ്രാഹിം, ഇസ്മായിൽ, ഇസ്ഹാഖ്, യാഖൂബ്, ഇതൊക്കെ എന്താണ് സറഫാക്കാൻ പറ്റാത്ത പേരുകളാണ്. ആയിഷ, പല പേരുകളുണ്ട്. ഫിറാവൂന ദിൽ ഔതാദ് ഇവിടെ ഫത്ഹ് കൊണ്ടാണ് ജറ് ചെയ്തിട്ടുള്ളത്. അഥവാ ബി വന്നതിന്റെ ഫലം ഫിറാവൂന് എന്ത് കൊടുത്തു? ഫത്ഹ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഫിറാവൂന ദിൽ ഔതാദ്, ഔതാദിന്റെ ആളായ ഫിറാവൂൻ, ഔതാദുള്ള ഫിറാവൂൻ. ഔതാദ് എന്നത് വത്തദ് എന്ന വാക്കിന്റെ ജമാണ് ഔതാദ്. വത്തദ് എന്ന് പറഞ്ഞാൽ ആണി, അതിന്റെ ജമാണ് ഔതാദ്, ആണികളുടെ ആണികളുടെ ആളായ ഫിറാവൂൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ ദിൽ ജുനൂദ്, ആണികൾ എന്ന് പറഞ്ഞത് കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത് ജുനൂദ്, അവന്റെ പട്ടാളൻ, അവന്റെ സൈന്യങ്ങളാണ്. അല്ലദീന സബ്ബതു മുൽക്കഹു, അവരാണ് അവന്റെ മുൽക്കിനെ ഉറപ്പിച്ചു നിർത്തിയത്. ഒരു വസ്തുവിനെ ഒരു സ്ഥലത്ത് ഉറപ്പിച്ചു നിർത്താൻ എന്ത് ഉപയോഗിക്കും? ആണി ഉപയോഗിക്കുന്നത് പോലെ ഇവന്റെ മുൽക്കിനെ, ഇവന്റെ സാമ്രാജ്യ അധികാരം നഷ്ടപ്പെട്ടു പോകാതെ പിടിച്ചു നിർത്തുന്നത് എന്തിന്റെ സഹായത്തോടെയാണ്? അവന്റെ സൈന്യങ്ങളുടെ സഹായത്തോടെയാണ്. എതിരാളികളൊക്കെ ഇല്ലാതാക്കിയിട്ടും ആളുകളെ പേടിപ്പിച്ച് നിർത്തിയിട്ടും ഒക്കെ അതിനാണ് സൈന്യങ്ങൾ ഏത് കാലത്തും ഭരണകൂടങ്ങൾ ഉപയോഗിക്കുന്നത്. ثبت ملكه كما تثبت الأوتاد ما يراد إمساك ما يراد إمساكه بها. ഏത് പോലെ ആണി, ഏത് വസ്തുവിനാണ് ഉറപ്പിച്ചു നിർത്താൻ ആണി ഉപയോഗിക്കുന്നത്, ആണി കൊണ്ട് ഉറപ്പിച്ചു നിർത്തുന്നത്, അതുപോലെ മുൽക്കിനെ തന്റെ സൈന്യം കൊണ്ട് ഉറപ്പിച്ചു നിർത്തിയ ഫിറാവുൻ, അവൻ അള്ളാഹു എന്താണ് ചെയ്തത്? ആരാണ് ഫിറാവുൻ? അവൻ ചിക്കാരിയായ ഒരു രാജാവാണ്. മുമ്പ് കഴിഞ്ഞുപോയ മിസറാണ് അവന്റെ നാട്, മിസർ, ഈജിപ്ത്. ഈ ഫിറാവുൻ അവൻ എന്താണ് പറഞ്ഞത്? ആണ് റബ്ബുക്കുമല്ല, അല്ല, ഞാനാണ് നിങ്ങളുടെ റബ്ബ്. ഞാനല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു റബ്ബുള്ളതായി എനിക്കറിയില്ല. നിങ്ങൾക്ക് ഞാനല്ലാതെ മറ്റൊരു റബ്ബുള്ളതായി എനിക്കറിയില്ല. വഹാദിഹിൽ അൻഹാറു തജ്രീ മിൻ തഹ്തി അലൈസ ലി മുൽക്കു മിസ്ർ വഹാദിഹിൽ അൻഹാറു തജ്രീ മിൻ തഹ്തി. മിസറിന്റെ മുൽക്ക് എനിക്കില്ലേ, എനിക്കല്ലയോ മിസറിന്റെ മുൽക്കുള്ളത്? ഈ നദികളൊക്കെ എനിക്ക് കീഴിലല്ലേ ഒഴുകുന്നത് എന്ന് പറഞ്ഞവനാണ് ഫിറാവൻ. ഫിറാവൻ ഞാനാണ് റബ്ബ് എന്ന് പറഞ്ഞു. അതുപോലെ അവൻ ചെയ്ത ക്രൂരതയാണ്, അവന്റെ കീഴിൽ രണ്ട് സമുദായങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ഖിബ്തികൾ, ഖിബ്തി, അതുപോലെ ബനു ഇസ്രായേൽ. മിസറിൽ ഈ രണ്ടു കൂട്ടരുണ്ട്, ഒന്ന് ഖിബ്തികൾ, ഒന്ന് ബനു ഇസ്രായേൽ. അവരിൽ ഒരു വിഭാഗത്തെ അവൻ ദുർബലപ്പെടുത്തുകയും മറ്റേ വിഭാഗത്തെ അവൻ ശക്തിപ്പെടുത്തുകയും ചെയ്തു. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ളതാണത്. ഒരു വിഭാഗത്തെ അവൻ അടിച്ചമർത്തി, മറ്റൊരു വിഭാഗത്തെ അവൻ അവന്റെ ആളായിരുന്നു മറ്റുള്ള ആളുകൾ. ഇതാണ് ഖുർആൻ ചെയ്തത്. ബനു ഇസ്രായേലിലെ ആൺകുട്ടികളെ മുഴുവൻ അവരെ കീഴിലുള്ള ആളുകളാണ് ആദ്യമേ, അവരുടെ കീഴിലുള്ള ആളുകളാണ് ആദ്യമേ. അതുകൂടാതെ അവരിൽ ആൺകുട്ടികൾ അവൻ അറുകൊല ചെയ്തു. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, നിങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് ചെയ്തെന്ന അനുഗ്രഹം ഓർക്കുക. ഇദ്നജ്ജൈനാകും മിൻ ആലി ഫിറഔൻ യസൂമൂനകും സുഅൽ അസാ യുദബ്ബിഹൂന അബ്നാഅകും വയസ്തഹ്യൂന നിസാഅകും വഫീ ദാലികും ബലാഉൻ മിൻ റബ്ബികും അസീം. അവൻ എന്താണ് ചെയ്തത്? യുദബ്ബിഹൂന അബ്നാഅകും, ദബഹ എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം അർത്ഥം കിട്ടും, പക്ഷെ അള്ളാഹു പറഞ്ഞു നോക്ക്, ദബഹ യുദബ്ബിഹു, നിങ്ങളുടെ ആൺമക്കളെ അറുകൊല ചെയ്ത ഫിറഔൻ. അബ്നാഅക്കും എന്നാണ് പറഞ്ഞത്, യുദബ്ബിഹൂന അബ്നാഅക്കും, അവിടെ റിജാലക്കും എന്ന് പറഞ്ഞില്ല, ആൺമക്കളെ. കാരണം എന്താണ്? ചെറിയ പ്രായത്തിൽ തന്നെ കൊലപ്പെടുത്തി കളയും. വയസ്തഹ്യൂന, ജീവിക്കാൻ വിടും. നിസാഅക്കും, അവിടെ ബനാത്തിക്കും എന്ന് പറഞ്ഞില്ല, നിസാഅക്കും, സ്ത്രീകളെ. കാരണം എന്താ? സ്ത്രീകൾ അങ്ങനെ ജീവിക്കാൻ വിടും. ഇങ്ങനെയാണ് ഫിറഔൻ ചെയ്തിരുന്നത്. അതിനൊരു കാരണം പല തഫ്സീറുകളിൽ കാണാം. അവനൊരു സ്വപ്നം കണ്ടു എന്നാണ്. ഫിറഔൻ എന്താണ് സ്വപ്നം? ഖുദുസിൽ നിന്ന് ഒരു തീ വരികയും എന്നിട്ട് ഇവന്റെ മിസറിലെ കൊട്ടാരങ്ങളെ നശിപ്പിച്ചു കളയുകയും ചെയ്തു. ഖുദുസ് എവിടെയാണ്? ഫിലസ്തീനിലാണ് ഖുദുസ്, മസ്ജിദുൽ അഖ്സ ആ സ്ഥലത്തിലാണ് ഖുദുസ് എന്ന് പറയുന്നത്. അവിടെ നിന്നൊരു തീ വരികയും എന്നിട്ട് ഇവന്റെ സാമ്രാജ്യത്തെ നശിപ്പിച്ചു കളയുകയും ചെയ്യുന്നതായ ഒരു സ്വപ്നം അവൻ കണ്ടു. അത് സ്വപ്നത്തിന്റെ വ്യാഖ്യാനം അറിയുന്ന ആളുകളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കൊടുത്തതാണ് എന്ത്? ബനു ഇസ്രായേൽ, കാരണം ഖുദുസാരുടെ കേന്ദ്രമാണ് ബനു ഇസ്രായേൽ. ഇസ്ഹാഖ് അലൈഹി സ്വലാത്തു വസ്സലാം ഇവരുടെയൊക്കെ സ്ഥലം എവിടെയാണ്? ഫിലസ്തീനാണ്, ഷാമിലാണ്. ഇബ്രാഹിം നബിയുടെ അടിമയായ ഹാജർ മക്കയിലും, ഹാജർ ഇസ്മായിലും മക്കയിൽ. അതുപോലെ ഇസ്ഹാഖ് എവിടെ? ഭാര്യയായ സാറയും ഇസ്ഹാഖും ഫിലസ്തീനിലും. അങ്ങനെയാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇടയ്ക്ക് കാണാൻ വരുന്നത്, ആരെ? ഇസ്മായിലിനെ. അപ്പുറത്തും അങ്ങനെ സഞ്ചരിക്കുന്നത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവരെ അവിടെയാണ് താമസിക്കുക. അതുകൊണ്ട് തന്നെ ഇസ്ഹാഖ് നബി, അതുപോലെ യാക്കൂബ്, യൂസുഫിന്റെ ഒക്കെ സ്ഥലം എവിടെയാണ്? ഖുദ്സാണ്, മസ്ജിദുൽ അഖ്സ ആ പള്ളിയൊക്കെ. പിന്നെ അവിടെ നിന്ന് തീ വന്ന് നശിപ്പിക്കുമെന്ന് പറഞ്ഞാൽ ബനു ഇസ്രായേലിൽ ഒരുവൻ കാരണത്താൽ നിങ്ങളുടെ മുൽക്ക് നശിക്കും, സാമ്രാജ്യം നശിക്കുമെന്ന് ഫിറാവുവിനോട് ഈ സ്വപ്നത്തെ വ്യാഖ്യാനിച്ച ആളുകൾ പറഞ്ഞു കൊടുത്തു എന്നാണ്. അപ്പോഴാണ് ഫിറാവു തീരുമാനിച്ചത്, എന്ത്? ഇനി ബനു ഇസ്രായേലിൽ ഒരാൺകുട്ടിയെയും ബാക്കി വെക്കണ്ട, എല്ലാവരും ജനിക്കുന്ന ഉടനെ അർത്ത് കൊലപ്പെടുത്തണം. അങ്ങനെ ഫിറാവു തീരുമാനിച്ചു. അത് കുറെ കാലം അങ്ങനെ നടപ്പിലാക്കി. അങ്ങനെ നടപ്പിലാക്കി കുറച്ചങ്ങോട്ട് എത്തിയപ്പോ ബനു ഇസ്രായേലരാണ് ഖിബ്തികൾക്ക് വേണ്ട എല്ലാ സേവനങ്ങളും ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അടിമകളാണ് അവർ. ഇവർക്ക് ഇവരുടെ എല്ലാ ജോലികളും എന്ന് പറഞ്ഞാൽ വില കുറഞ്ഞ ജോലികളൊക്കെ വില കുറഞ്ഞതാണ് ഇന്ന് ജനങ്ങൾ കാണുന്ന ജോലികൾ. അല്ലാതെ ഹലാലായ ഒരു ജോലിയും എന്തല്ല, വില കുറഞ്ഞതല്ല. ചിലപ്പോ ധനാസുണ്ടാവും, കുറച്ച് ആളുകൾ നിസ്സാരമാക്കി കണ്ടേക്കും ചില ജോലികളെ. പക്ഷെ ആളുകളുടെ മുന്നിൽ കൈനീട്ടുന്നതിനേക്കാളും എത്രയോ എത്രയോ അഫദൽ എന്താണ്, കുറച്ച് ജനങ്ങൾക്ക് ധനാഹത്തുള്ള ജോലിയാണെങ്കിൽ ആ ജോലി ചെയ്യല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത ഹദീസ്, നീ ഒരു കയറി ചുമന്ന് മലമുകളിൽ കയറി വിറക് വെട്ടിക്കൊണ്ടുവന്ന് നീ വിറ്റ് പണം സമ്പാദിക്കലാണ് നിനക്ക് നല്ലത് നീ ജനങ്ങളോട് ചോദിക്കുന്നതിനേക്കാൾ. അവർ തന്നാലും ശരി തന്നില്ലെങ്കിലും ശരി, ചോദിക്കുന്നതിനേക്കാൾ നിനക്ക് നല്ലത് എന്താണ്? ഇതുല ഹദീസിന്റെ ഷറഹിൽ ഉലമാക്കൾ പറഞ്ഞു, പണം സമ്പാദിച്ച് ജോലി ചെയ്ത് സമ്പാദിക്കലാണ് ഒരാൾക്ക് ഏറ്റവും നല്ലത്. ആ ജോലിയിൽ കുറച്ച് ധനാഹത്തുണ്ടെങ്കിലും എന്ന് പറഞ്ഞാൽ ജനങ്ങൾ കുറച്ച് നിസ്സാരമായിട്ടാണ് അതിനെ കാണുന്നതെങ്കിലും ശരി, ഏറ്റവും ശ്രേഷ്ഠം അതാണ്. അങ്ങനെ നീ ആളുകളോട് ചോദിക്കാതിരിക്കലാണ്, നീ സമ്പാദിക്കലാണ്. ജുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. അപ്പൊ എന്ന് പറയാം, ജോലി ഒന്നും നിന്നുമല്ല, എന്നാലും ജനങ്ങൾ ചിലപ്പോൾ കാണുന്ന കുറച്ച് തരം താണതായി കാണുന്ന അങ്ങനെയുള്ള ജോലികളൊക്കെ ബനു ഇസ്രായേലിന്റെ കൊണ്ടാണ് ഇവർ ചെയ്യിച്ചിരുന്നത്. അവരുടെ അതീതികളായിരുന്നു, അടിമകളാണ്. പക്ഷെ ഖൈബത്തികൾ കുറച്ചു കാലം കഴിഞ്ഞപ്പോ ഇവര് ചിന്തിച്ചു, കാരണം ആൺകുട്ടികളൊക്കെ ഇങ്ങനെ തീർന്ന ആരാ പണിയെടുക്കുക, പണിയെടുക്കാൻ ആളുകൾ വേണ്ടേ. അങ്ങനെ ഖൈബത്തികൾ പറയുകയാണ് ഖുർആനോട്, ഇവരെല്ലാരും കൊന്നതിന് പറ്റൂല, നമുക്ക് ജോലി ചെയ്യാൻ ആളുകൾ ഉണ്ടാവുകയില്ല. അപ്പൊ ഫിറാവൻ തീരുമാനം ഒന്ന് പുനഃപരിശോധിച്ചു. അങ്ങനെ ഫിറാവൻ തീരുമാനിച്ചു, ഇനി മുതൽ എന്താ ചെയ്യാം, ഒരു വർഷം കൊലപ്പെടുത്തിയാൽ അടുത്ത വർഷം വെറുതെ വിടും ആൺകുട്ടികളെ. ഈ വർഷം കൊലപ്പെടുത്തും, അടുത്ത വർഷം വെറുതെ വിടും, അതിന്റെ അപ്പുറത്തെ വർഷം കൊലപ്പെടുത്തും, അതിനടുത്ത വർഷം വെറുതെ വിടും. അങ്ങനെ തീരുമാനിച്ചു. അങ്ങനെയാണ് പിന്നീട് ഉണ്ടായത്. അങ്ങനെ ഫിറാവൻ കൊലപ്പെടുത്താത്ത വർഷത്തിലാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഇക്കാക്ക സഹോദരൻ ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചത്. അതുകൊണ്ടാണ് ഹാറൂനെ പെട്ടി ഒന്നാക്കാതിരുന്നത്. ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാം മൂസ നബിയുടെ ജ്യേഷ്ഠനാണ്, കാക്ക. ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചത് ഫിറാവൻ കുട്ടികളെ കൊല്ലാത്ത വർഷത്തിലായിരുന്നു. എന്നാൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചപ്പോഴാ ഫിറാവൻ കൊലപ്പെടുത്തുന്ന വർഷത്തിൽ തന്നെയാണ് കൊല്ലപ്പെട്ടോ? ഇല്ല, ഖദറുല്ലാഹ്, അള്ളാന്റെ ഖദറാണ്, അതേ അടുക്കുള്ളൂ. ഖദറില്ല, ഫിറാവന് ഫിറാവന്റെ അപ്പുറത്തുള്ള ആൾ വന്നാലും ശരി, ഏത് കൊലകൊമ്പന്മാർ വന്നാലും ശരി, അള്ളാഹു സുബ്ഹാനഹു വതആല തീരുമാനിച്ചോ, ഇന്നല്ലാഹ ഗാലിബുൻ അലാ അംരിഹി, അള്ളാഹു ഒരു കാര്യം തീരുമാനിച്ചാൽ അവൻ അത് നടത്തിയെടുക്കുന്നവൻ തന്നെയാണ്, അവനത് ജയിച്ചെടുക്കുക തന്നെ ചെയ്യും. ഫിറാവിന്റെ ഹലാക്കിന് കാരണക്കാരനായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചു. ഉമ്മാക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല വഹി കൊടുത്തു. ഉമ്മാക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല വഹി കൊടുത്ത വഹീന്റെ രൂപം എന്താണ്? അള്ളാഹു ആലം. മൂസ ഉമ്മാക്ക് അള്ളാഹു വഹി കൊടുത്തു എന്താണ്? അനിഖ്ദി ഫീഹി ലിത്താബൂതി ഫഖ്ദി ഫീഹി ഫിൽ യമ്മി ഫലിയുൽഖി ലിയമ്മു ബിസ്സാഹിലി യഅഖുദുഹു അദുവ്വു ലീ വഅദുവ്വു ലഹ്. കുഞ്ഞിനെ പെട്ടിയിലാക്കുക, പെട്ടിയിലാക്കി വെള്ളത്തിൽ ഒഴുക്കി കളയുക. ആ കുഞ്ഞിനെ എടുക്കും, എന്റെയും ഈ കുഞ്ഞിന്റെയും ശത്രു, എന്റെ ശത്രുവും ഈ കുഞ്ഞിന്റെ ശത്രുവുമായവൻ ആ കുട്ടിനെടുക്കും എന്ന് പറഞ്ഞു. നിനക്ക് ഞാൻ കുട്ടിയെ തിരിച്ചു തരും, നിന്റെ കണ്ണ് ഞാൻ കുളിർമ നൽകുക തന്നെ ചെയ്യും എന്ന് അള്ളാഹു ഉമ്മാക്ക് വാഗ്ദാനം കൊടുത്തു. അങ്ങനെ തഫ്സീറുകളിൽ കാണാം, കുട്ടി ജനിച്ചത് മണത്തറിഞ്ഞ് ഫിറാവിന്റെ പട്ടാളക്കാർ വീട്ടിലേക്ക് വന്നു. അപ്പൊ ഫിറാവ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മ പെട്ടിയിലാക്കിയിട്ടുണ്ട്, കയറ് കെട്ടിയിട്ടുണ്ട്, എന്നിട്ട് തരയിൽ വെള്ളത്തിൽ പെട്ടി ആക്കി, പക്ഷെ കയറ് വീട്ടിൽ തന്നെ ഉണ്ട്. അങ്ങനെ ചെയ്തു എന്ന് തഫ്സീറുകളിൽ കാണാം. അങ്ങനെ ഫിറാവിന്റെ കുട്ടി വന്നു, വീട്ടിൽ പരിധി നോക്കി കണ്ടില്ല, തിരിച്ചു തിരിച്ചു. അപ്പൊ കയറ് വലിച്ചിട്ടെടുത്തു, കുട്ടിനെ വീണ്ടും വീട്ടിലേക്ക് ആക്കി. ഇങ്ങനെ ഒന്നോ രണ്ടോ പ്രാവശ്യം തുടർന്നു, പിന്നെ ഇവർക്ക് മനസ്സിലായി. എന്നിട്ട് ഇവർ മണത്തറിഞ്ഞ് പിന്നെ വന്നപ്പോ എന്ത് ചെയ്തു? കയറൊന്നും കെട്ടില്ല, അങ്ങനെ തന്നെ വിട്ടു എന്നാണ്. അങ്ങനെ വിട്ടു. പക്ഷേ ഫിറാവിന്റെ മൂസ നബിയുടെ സഹോദരി കുട്ടി എന്ത് ചെയ്തു? പിന്നാലെ പറഞ്ഞയച്ചു, കരയിലൂടെ നടക്കാൻ പറഞ്ഞയച്ചു. അങ്ങനെ കരയിലൂടെ നടന്നു. തംഷീ ഉഖ്തുക്, സൂറത്തു താഹയിൽ കാണാൻ എന്റെ സഹോദരി നടന്ന സന്ദർഭം. ഫതഖൂലു ഹൽ അദുല്ലുക്കും അലാ മൻ യക്ഫുലു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ആകട്ടെ ഫിറാവിന്റെ കൊട്ടാരത്തിലെത്തി. ഫിറാവിന്റെ ഭാര്യ പറഞ്ഞു, ഖുർറത്തു ഐനി ലീ വലക്, എനിക്കും നിങ്ങൾക്കും ഒരു കൺകുളിർമയാകട്ടെ, നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ വളർത്താം. അങ്ങനെ ഫിറൌൻ സമ്മതിക്കുകയാണ്. സമ്മതിച്ചു, പക്ഷേ കുട്ടിയൊരൊറ്റ ആളുടെ പാല് പിടിക്കണ്ട, ആരുടെയും പാല് പിടിക്കണ്ട. എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഇങ്ങനെ ചെയ്തത്? കുട്ടിയൊരാളുടെയും പാല് പിടിക്കുന്നില്ല, കാരണം ഒരു ഉമ്മ അവിടെ കരഞ്ഞിരിക്കുന്നുണ്ട്. ആ ഉമ്മാക്ക് അള്ളാഹു കൊടുത്ത വാഗ്ദാനമുണ്ട്. എന്താണ്? അതിന് കൺകുളിർമ കൊടുക്കുക തന്നെ ചെയ്യും. അത് അള്ളാഹു നടപ്പിലാക്കും. അതിന് അള്ളാഹു എന്ത് ചെയ്തു? കുട്ടി പാല് പിടിക്കുന്നില്ല, ആരും വന്ന് പാല്. അപ്പോ സഹോദരി വന്ന് ചോദിക്കാം, അല്ല അതും ലുക്കും, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ ഇതിന് പാല് കൊടുക്കാൻ പറ്റിയ ഒരു കുടുംബത്തെ. ആ പറഞ്ഞത് ഉമ്മാനെ, സ്വന്തം ഉമ്മാനെ പറഞ്ഞു. അങ്ങനെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മാക്ക് മൂസാനെ പിന്നെ കിട്ടി, പാല് കൊടുത്തു, പൈസയും വാങ്ങി. സ്വന്തം കുഞ്ഞിന് മുലപ്പാല് കൊടുത്തിട്ട് അതിന് കൂലി വാങ്ങിയൊരു സ്ത്രീ ഉണ്ടെങ്കിൽ അതാരാണ്? മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മയാണ്. അതിന് കൂലിയും കിട്ടിയത്. അങ്ങനെയാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഫിറൌനിന്റെ കൊട്ടാരത്തിൽ വളരുന്നത്. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ തീരുമാനപ്രകാരം അള്ളാഹു നബിയാക്കി. പിന്നീട് ഫിറൌനിന്റെ ഹലാക്കിന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു കാരണക്കാരനാക്കി. അല്ലാഹു തആല ആലം. വസല്ലല്ലാഹു വസല്ലം വബാരക അലാ അബ്ദിഹി വറസൂലിഹി നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ.